ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് വിവേക്. ഒരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. സൗണ്ട് ഓഫ് സത്യനാഥൻ ദിലീപ് ഏട്ടൻ്റെ പുതിയ പടമാണ്. ജോജു ഏട്ടനൊക്കെ ഉണ്ട്, കിട്ടില്ലുമായിട്ട് വന്നിട്ടുണ്ട് പടം. ഫാമിലി ഓഡിയൻസ് അങ്ങ് ഏറ്റെടുത്തു, ഹൗസ്ഫുള്ളാണ്. സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ദിലീപ് ഏട്ടൻ ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ നടത്തിയ ചില കാര്യങ്ങളൊന്ന് റിയാക്ട് ചെയ്യാനാണ്. അത് കേട്ടപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നി, എനിക്കിങ്ങനെ രക്തം തിളയ്ക്കുന്നു റിയാക്ട് ചെയ്യാൻ. അപ്പോൾ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുമ്പ് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നൊന്ന് കേട്ടു നോക്കാം.
നിങ്ങൾ കൊടുക്കുന്നത് 100 രൂപയാണ്, പ്രൊഡ്യൂസർ ചിലവാക്കുന്നത് 20-25 കോടിയാണ്. നിങ്ങൾ ഒരാളുടെ 100 രൂപയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പറയുന്ന വേർഡ്സ്, നിങ്ങൾ അടിച്ചു വിടുന്ന വാക്കുകൾ, പ്രൊഡ്യൂസറുടെ ലൈഫിനെ കുറിച്ച് 100 രൂപ ചിലവാക്കുന്ന ഒരാൾ ചിന്തിക്കുന്നില്ല. അപ്പോഴും ആ 100 രൂപ ചിലവാക്കുന്ന ആൾ വളരെ സെൽഫിഷായി പോവല്ലേ. നമ്മൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്. 100 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ 2000 മിനിമം 2000 കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ 25 കോടി രൂപ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറുടെ കുടുംബം ടോട്ടലി വാനിഷ്ഡ് ആണ്, വാഷ്ഡ് ഔട്ട് ആണ്.
എൻ്റെ പൊന്നു ചേട്ടാ, 100 രൂപയ്ക്ക് എവിടെയാണ്, ഏത് തിയേറ്ററിലാണ് സിനിമ ടിക്കറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാമോ? എൻ്റെ നാട്ടിലിവിടെ 150 രൂപയാണ് മിനിമം സ്റ്റാർട്ടിങ് വരുന്നത്. ബുക്ക് മൈ ഷോ ഒക്കെ ആണെങ്കിൽ അതിലും കൂടും. പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. സിനിമയ്ക്ക് പോകുന്നത് നമ്മൾക്കൊന്ന് എൻജോയ് ചെയ്യാനാണ്. നമ്മളൊരു വീക്ക് ഡേയ്സ് മുഴുവൻ വർക്ക് ചെയ്തിട്ട് വീക്കെൻഡിൽ ഒന്ന് എൻജോയ് ചെയ്യാനാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നു, സിനിമയ്ക്ക് കയറുന്നു, ഫാമിലിയായിട്ട് പുറത്തിറങ്ങി മറ്റു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വരും. ഈ സമയത്തൊക്കെ നമ്മൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുക. ആ സിനിമയിലെ കോമഡി രംഗങ്ങൾ, ഓരോ കാര്യങ്ങൾ, ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നതിനോട് സംസാരിച്ച് നമ്മൾ സന്തോഷമായിട്ട് വിട്ടിപ്പോൾ. പക്ഷെ ആ സിനിമ ശോകമാണെങ്കിൽ നമ്മൾ കട്ട ശോകം അടിച്ചായിരിക്കും തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എന്നിട്ട് നേരെ പോയി ഫുഡ് കഴിക്കുമ്പോഴും നമുക്ക് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പോലും തോന്നത്തില്ല. അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഫാമിലി ചിന്തിക്കുന്നത് ഈ സമയം വേസ്റ്റായിപ്പോൾ, കാരണം വീക്കെൻഡിൽ ഇത്രയും ടൈം ഞങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞല്ലോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വീണ്ടും ആൾക്കാരെ കൊണ്ടുപോയി കാണിക്കാൻ അവർ തയ്യാറാവുമോ? ഇപ്പോൾ ഒരു സിനിമ എനിക്കിഷ്ടപ്പെട്ടു, എന്നെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു. ആസ് എ പ്രേക്ഷകൻ എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ഗ്രൂപ്പിലും എൻ്റെ ഫ്രണ്ട്സിലൂടെ ഒക്കെ പറയും മസ്റ്റ് വാച്ചാണെന്ന്. അപ്പോൾ അവർ വന്ന് കാണും. പക്ഷെ ഒരു മോശം പടത്തിന് ഞാൻ എങ്ങനെയാണ് ചേട്ടാ വന്ന് കാണൂ, പ്രൊഡ്യൂസർ രക്ഷിക്കുമെന്ന് പറയുന്നത്? ചേട്ടൻ പറയുന്ന പോലെ 25 കോടി രൂപ മുടക്കിയ ഒരു പ്രൊഡ്യൂസറെ 100 രൂപ കൊടുത്ത് പ്രേക്ഷകൻ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു അടിസ്ഥാനം മനസ്സിലായില്ല. ഈ പ്രേക്ഷകനും എന്ന് പറയുന്ന ഞങ്ങളും പൈസ ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ട് ജോലി തന്നെയാണ്. ഈ 100 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡേറ്റ പാക്കോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാം, എ ടു ബിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്, അതെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മോശം പടം ഞങ്ങൾ കണ്ട് വിജയിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം മനസ്സിലായില്ല. പിന്നെ 25 കോടി രൂപ മുടക്കി വാനിഷായി പോകുമെന്ന് ചേട്ടൻ പറയുന്നുണ്ടല്ലോ. ഒരു പ്രൊഡ്യൂസർ, ഏത് പ്രൊഡ്യൂസറാണെങ്കിലും, സിനിമ എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണ്. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ തിരിച്ച് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ഗ്യാരണ്ടിയും ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഈവൻ സൂപ്പർ സ്റ്റാർ ഫിലിമുകൾക്ക് പോലും ആ ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ മുടക്കിയതിൻ്റെ ഒരു പകുതി കിട്ടിയേക്കാം സൂപ്പർ സ്റ്റാർ ഫിലിമുകൾക്ക്, ഒരു ഗ്യാരണ്ടിയില്ല. സിനിമ ഉണ്ടാക്കുന്ന ഒരു സമയത്തും സിനിമ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലും ആർക്കും പറയാൻ പറ്റില്ല ഇത് ഹിറ്റാവുമെന്ന്. പടം ഇറങ്ങിയാലേ പറയാൻ പറ്റും. സിനിമയ്ക്കുള്ളിൽ കുറച്ച് നാളെ കറങ്ങി നടന്നതുകൊണ്ടാണ് ഞാൻ ഇനി പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗാംബ്ലിങ്ങിലേക്ക് തൻ്റെ ഫുൾ സമ്പാദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു പ്രൊഡ്യൂസറെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഒരു പ്രേക്ഷകനും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദിലീപ് ഏട്ടനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വിഷമം വന്നിട്ടാണ് ഇത് പറയുന്നത്. ഏതായാലും ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ദിലീപ് ഏട്ടൻ്റെ ഈ വാക്കുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സ്പോട്ടിഫൈയിലാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജ് ഉണ്ട്, അവിടേക്കും വന്ന് നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.